രക്ഷപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ ദൈവസന്നാലത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചത് കൊരിന്ത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നുള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. 1-ാം അധ്യായം 10 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരുന്നു. കക്ഷി ഭിന്നതകൾക്കെതിരായുള്ള സംവാദം ഈ ഭാഗത്തെ വീണ്ടും നമുക്ക് രണ്ട് തരത്തിൽ വിഭജിക്കാവുന്നതാണ്. 10 മുതൽ 12 വരെ വാക്യങ്ങളെ പ്രശ്നം അവതരിപ്പിക്കുന്നതായിട്ടും 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഭിന്നതകൾക്കെതിരായുള്ള തൻ്റെ വാദവും നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പ്രാരംഭത്തിൽ അവരെ സ്നേഹിച്ചും പ്രശംസിച്ചും അഭിസംബോധന ചെയ്ത് അനുകരണീയമായ എന്നാണ് മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. ഒരു പിതാവിൻ്റെ മക്കളായവർ സഹോദരങ്ങൾ തന്നെ ആണല്ലോ. അവിടെ യാതൊരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കും പ്രസക്തിയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയെ പ്രബോധിപ്പിക്കുന്നത്. കാരണം വിശ്വാസികൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ചില വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴേ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അതിൽ യവനനും യഹൂദനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, പണ്ഡിതനും പാമരനും എന്നില്ല, ധനവാനും ദരിദ്രനും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്തിയ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാരാകുന്നു. അതായത് സുവിശേഷത്തിൽ ഈ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരം പൗലോസ് ഇവിടെ വളരെ സ്പഷ്ടമായി സഭയെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ സഭയിൽ ഒരേ സഹോദരന്മാരായി ഒരേ കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളായി തീരണമെന്നാണ് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയം, കക്ഷി ഭിന്നത സഭയിൽ കടന്നു വന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമല്ലെങ്കിൽ തന്നെയും നമുക്ക് ചില അനുമാനങ്ങൾ ഇതിൻ്റെ പുറകിൽ നമുക്ക് ചിന്തിക്കാം. ഇത് പൗലോസ് അറിഞ്ഞത് കൊരിന്ത്യരുടെ ഇടയിലുള്ള കക്ഷി വൈരാഗ്യങ്ങളും ഭിന്നതകളും ദൂരീകരിച്ച് ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നത്. താനവിടെ പ്രശ്നമുണ്ടെന്നറിഞ്ഞത് ക്ലോവയിലെ ആളുകൾ നിമിത്തമാണ്. ക്ലോവ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ ആളുകളാൽ അത് സഭയുടെ ഭിന്നത പൗലോസ് അറിഞ്ഞത്. ക്ലോവയ്ക്ക് ഏതോ സ്ഥാപനം ഉണ്ടായിരുന്നുവെന്നും അവിടെ ജോലിക്കാരായിരുന്ന ക്രിസ്തീയ അടിമകളാണ് കൊരിന്ത് സഭ സന്ദർശിച്ചതിന് ശേഷം അവിടെ അനൈക്യത്തെക്കുറിച്ച് പൗലോസിനോട് പറഞ്ഞതെന്നും ചില വേദപുസ്തക വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കുന്നു. വിശ്വാസികൾ തമ്മിലും സഹോദര സ്നേഹം ഉണ്ടായിരിക്കണം. കൂടാതെ എല്ലാ വിശുദ്ധന്മാരും ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണെന്നും ഉറപ്പുണ്ടായിരിക്കണം. പൗലോസ് ഉടനെ തന്നെ തൻ്റെ ഉദ്ദേശ പ്രസ്താവന നടത്തുന്നു. വിശ്വാസികളിടയിൽ പിണക്കമുണ്ടെന്ന് അറിവ് കിട്ടിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച് പിണക്കമെന്ന വാക്കിൻ്റെ മൂലപദം ഏറിസ് എന്നാണ്. ഈർഷ്യയുടെയും കലഹത്തിൻ്റെയും ദേവതയുടെ പേരായിരുന്നു ഏറിസ് എന്നുള്ളത്. ഇവിടുത്തെ ഈ പ്രശ്നം ചിന്തിക്കുമ്പോഴേ വിശ്വാസികൾ 4 വിഭാഗങ്ങളായി ചേരുതിരിഞ്ഞ് ഒരു സഭയിൽ തന്നെ നിലകൊള്ളുന്ന അവസ്ഥയെപ്പറ്റി പൗലോസ് ചോദ്യം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുമ്പോഴേ പൗലോസാണ് അവിടെ സഭ സ്ഥാപിച്ചത്. ജാതികളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ജാതികളിടയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഏറ്റവും അധികം സുവിശേഷ വയലിൽ പ്രവർത്തിച്ചതും വളരെ കഷ്ടം സഹിച്ചതും ആത്മശക്തിയിൽ വചനം പ്രസംഗിച്ചതുമായ പൗലോസിനെയാണ് കുറേ വിശ്വാസികൾ ബഹുമാനിച്ചതും സ്നേഹിച്ചതും. അവർ പൗലോസിൻ്റെ പക്ഷമായി നിലകൊണ്ടു. അവരിൽ ഏറിയ പങ്കും ചിലപ്പോൾ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരായിരിക്കണം. പൗലോസിൻ്റെ പ്രസംഗം വളരെ വാക്ചാതുര്യത്തോടുകൂടെ അല്ലായിരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങൾ ഖനമേറിയവ ആയിരുന്നെങ്കിലും വാഗ്മി അല്ലായിരുന്നു. ശാരീരികമായി നോക്കുമ്പോൾ വളരെ ഉയരം കുറഞ്ഞവനും വ്യക്തിത്വത്തിൽ ബലഹീനനുമായിരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങൾ ഖനവും ഊറ്റവും ഉള്ളവ തന്നെ ശാരീരിക സന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദിയും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. 2 കൊരിന്ത്യർ 10:10. ഇവിടെ നമ്മൾ ചിന്തിച്ച പ്രകാരം പ്രശ്നങ്ങൾ സഭയിൽ ഉടലെടുത്തപ്പോൾ ഭിന്നത ചില വേദശാസ്ത്രപരമായ കാരണങ്ങളാലല്ല, പ്രസ്തുത ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ചിന്തിക്കുമ്പോൾ പല കക്ഷികളായി ഇവിടെ തരംതിരിഞ്ഞ, ഒന്നാമതായി പൗലോസിൻ്റെ കക്ഷി, സഭാസ്ഥാപകനായ പൗലോസിൻ്റെ പേരിൽ ഒരു കക്ഷി ഉണ്ടായത് സ്വാഭാവികമായിരിക്കാം. എന്തു തന്നെയായാലും പൗലോസ് അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നുള്ള വാക്യങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്ത 2-ാമത്തെ കക്ഷി അപ്പല്ലോസിൻ്റെ കക്ഷിയാണ്. പൗലോസിന് ശേഷം കൊരിന്ത്യയിൽ പ്രവർത്തിച്ച ആളാണ് അപ്പോലോസ് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 24-ാം വാക്യം 19-ൻ്റെ 1-ാം വാക്യം. അപ്പോലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ വാഗ്വൈഭവം ഉള്ളവനും തിരുവെഴുത്തുകൾ സമർത്ഥനുമായ അപ്പോലോസിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസപരമായി ഉയർന്നു നിന്ന ന്യൂനപക്ഷം കൊരിന്ത് സഭയിലെ ക്രിസ്ത്യാനികളെ ആകർഷിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അവന്റെ പേരിൽ ഒരു കക്ഷി രൂപീകരിക്കാൻ അത് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോലോസിന്റെ ജീവിതത്തില് ഒരു വളരെ വ്യക്തമായി നമുക്ക് ചിന്തിക്കുമ്പോഴേ താൻ ഒരിക്കലും ഇങ്ങനെ ഒരു കക്ഷി രൂപീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ സഭയിൽ ഭിന്നത വന്നപ്പോൾ വിശ്വാസികൾ 4 ചേരിയായി തിരിഞ്ഞു നിന്ന് ഓരോരുത്തരും അവർക്കിഷ്ടപ്പെട്ട നേതാക്കളുടെ പക്ഷം പിടിക്കുവാൻ ഇടയായി തീർന്നു. 3-ാമത്തെ കക്ഷി കേഫാവിന്റെ കക്ഷിയാണ്. ഇത് പാലസ്തീനിൽ നിന്ന് വന്ന യഹൂദപക്ഷവാദികളായിരിക്കാം കോരിന്തിൽ കേഫാവിന്റെ പേരിൽ ഒരു കക്ഷി രൂപീകരിക്കുവാൻ പ്രേരണ നൽകിയത്. ഇക്കൂട്ടർ അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തോലിക അധികാരത്തെ ചോദ്യം ചെയ്യുകയും കേഫാവിന്റെ അധികാരത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്തിരിക്കണം. കഴിഞ്ഞ പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ പൗലോസിന്റെ അപ്പോസ്തോലികത്തെ ചോദ്യം ചെയ്തവരായിരിക്കണം ഈ കേഫാവിന്റെ കക്ഷികൾ. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പൗലോസിന്റെ അപ്പോസ്തോലികത്തെ ചോദ്യം ചെയ്ത ചില വിശ്വാസികൾ സഭകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തന്റെ അപ്പോസ്തോലികത്തെ തന്റെ ലേഖനങ്ങളിൽ വളരെ മുഖ്യമായി താൻ ആ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കേഫാവിനോട് കൂടുതൽ ആദരവുണ്ടായിരുന്നു. കേഫാവ് പൗലോസിനേക്കാൾ കൂടുതൽ ന്യായപ്രമാണം നിശ്ചയമുള്ളവനും 12 അപ്പോസ്തലന്മാരുടെ നേതാവായിരുന്നു ആയിരുന്നവനും എന്ന ചിന്താഗതി അവരെ കൂടുതലായി ഭരിച്ചിരുന്നു. കേഫാവ് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടിരുന്നുവെന്നും ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിപ്പാൻ നിർബന്ധിച്ചിരുന്നു പൗലോസ് എഴുതിയിരിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 11-15 വാക്യങ്ങൾ. കൃപയേക്കാൾ വലുതായി നിയമത്തെ ആദരിച്ചവരും യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പല്ലോസ് കോരിന്ത് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ തൻ്റെ വാഗ്വൈഭവത്തിൽ ആകർഷിക്കപ്പെട്ടവർ അപ്പല്ലോസിന്റെ പക്ഷക്കാരായി തീർന്നു. അപ്പല്ലോസിന്റെ ഖണ്ഡന പ്രസംഗം പലർക്കും സന്തോഷപ്രദമായി തീർന്നു കാണും. കേഫാവ് കോരിന്തിൽ പ്രസംഗിച്ചതായി തെളിവില്ല എങ്കിലും മുഖ്യ പ്രസംഗിയും യഹൂദ മര്യാദകളെ അനുസരിക്കുന്നവനും എന്ന നിലയിൽ ചിലർ കേഫാവിന്റെ പക്ഷക്കാരായി തീർന്നു. എന്നാൽ പൗലോസോ അപ്പല്ലോസോ കേഫാവോ ഈ ചേരിതിരിവിൽ ഒരിക്കലും പ്രസാദിച്ചിരുന്നില്ല. അപ്പോലോസ് ഒരിക്കൽ അപ്പോലോസിനോട് കൊരിന്തിലേക്ക് പോകാൻ വളരെ അപേക്ഷിച്ചിട്ടും അപ്പോലോസിന് ഒട്ടും മനസ്സായില്ല എന്ന് നാം 1 കൊലോസ്യ ലേഖനത്തിൽ 16-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോലോസിന്റെ പക്ഷക്കാരെ അല്ല തന്നെ കാണേണ്ടത്, ക്രിസ്തുവിൽ ഏകീകരിക്കപ്പെട്ടവരെ അത്രേ അതിലേക്ക് കാണുവാൻ സന്തോഷമുള്ളത്. കൊരിന്തിലെ ദൈവസഭ 4 ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരുന്നെങ്കിലും അന്നത്തെ പശ്ചാത്തലത്തിൽ ആ വിഭജനം കൂടുതൽ ശക്തമാക്കുവാൻ ഒരിക്കലും അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചിരുന്നില്ല. 4 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വിശ്വാസികൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നിലും അവർ പക്ഷം പിടിക്കുകയോ അതിനെ വലുതാക്കി തീർക്കുവാനോ അവർ ശ്രമിച്ചില്ല. അവർ എവിടെയും ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുകയത്രേ ചെയ്തത്. പ്രസംഗകനല്ല ഉയരേണ്ടത്, ക്രിസ്തുവത്രെ. പാപികളെ തേടിയെത്തിയ കർത്താവിൻ്റെ കാൽപാദങ്ങളത്രേ സുവിശേഷകർ അംഗീകരിക്കേണ്ടത്. കൊരിന്തിലെ ദൈവസഭയിലെ 4-ാമത്തെ പക്ഷക്കാർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന് അവകാശപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അവരായിരിക്കണം എല്ലാവരെക്കാളും നിഗളികളായി തീർന്നത്. ചില ക്രിസ്തുവിനെ പോലെ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിക്കാത്തവരുണ്ട്. എന്നാൽ അവരും ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന് പകരം തങ്ങളുടെ വിശുദ്ധിയെ ഉയർത്തുന്നുവെങ്കിൽ അവർ താഴ്ത്തപ്പെടും. ക്രിസ്തുവിന്റെ പേരിൽ ഒരു കക്ഷി അവിടെ ഉണ്ടായിരുന്നുവോ ഇപ്രകാരം ഒരു കക്ഷി ഉണ്ടായിരുന്നുവെന്ന് നിർണ്ണയിക്കുക പ്രയാസമാണ്. അപ്പോസ്തലന്മാരുടെ ആരുടെയും അധികാരം അംഗീകരിക്കാതെ ക്രിസ്തുവിന്റെ അധികാരം മാത്രം അംഗീകരിച്ച ആത്മീയരായ ഒരു കൂട്ടം ആളുകളാണ് ഈ കക്ഷിയിൽ ഉൾപ്പെട്ടിരുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്രകാരം ഒരു കക്ഷി ഇല്ലായിരുന്നുവെന്നും ഒരു ക്രിസ്ത്യാനി ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെയാണ് പറയേണ്ടതെന്ന് അപ്പോസ്തലൻ ചൂണ്ടിക്കാട്ടുകയാണെന്ന് ചെയ്യുന്നതെന്നും ചില ഭേദമുണ്ടെന്നുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. മത്തായി സുവിശേഷം 23-ാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ എന്നത്രേ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാനോ ഭൂമിയിലെ ദൈവമായി ഭജിക്കപ്പെടുവാനോ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നവരാണ്. പൗലോസ് ബർന്നബാസ് എന്ന് പറഞ്ഞ ഒരിക്കൽ ലുസ്ത്രയിൽ വെച്ച് ചില ആളുകൾ യാഗം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ തടസ്സപ്പെടുത്തിയിട്ട് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലെങ്കിലേക്ക് തിരിയണമെന്ന് എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പൗലോസും ബർന്നബാസും പ്രസ്താവിച്ചിരിക്കുന്നത് ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്നും ചോദിച്ച് യേശുവിൻ്റെ നാമം മാത്രം ഉയർത്തേണ്ടതിനും അങ്ങനെ ഭിന്നത ഇല്ലാതാക്കേണ്ടതിനും പൗലോസ് ഉപദേശിക്കുന്നു. 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ കൊരിന്ത് സഭയിൽ നിലവിലിരുന്ന കക്ഷിഭിന്നതയുടെ പ്രശ്നം അവതരിപ്പിച്ച ശേഷം അതിനെതിരായുള്ള വാദമുഖങ്ങൾ അപ്പോസ്തലൻ നിരത്തിവെക്കുന്നു. ഭിന്നതകൾ വ്യക്തികളെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. 13 വാക്യം താഴോട്ടുള്ള വാക്യങ്ങൾ കൊരിന്തിലെ കക്ഷിഭിന്നതകൾ മൂലം അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് നൽകേണ്ട സ്ഥാനം അപ്പോസ്തലന്മാർക്ക് ലഭിക്കുവാൻ ഇടയാകുകയാണ് ചെയ്തത്. വ്യക്തികളുടെ പേരിൽ രൂപീകൃതമാകുന്ന സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തെ, പുനരുദ്ധാനത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ഒരിക്കലും പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നു. ആ വാക്യം ഇവിടെ വളരെ പ്രസക്തമാണ്. എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ചില വ്യക്തികളുടെ പേരവിടെ പൗലോസ് ഏറ്റു പറയുന്നു. അതിനു മുമ്പിട്ട് പൗലോസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ചില വ്യക്തികളെ മാത്രമേ ഞാൻ സ്നാനം കഴിപ്പിച്ചുള്ളൂ. അതിൻ്റെ 13 വാക്യം, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ, അല്ല പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? ഈ ചോദ്യങ്ങൾ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായ ഒരു ഉത്തരം പൗലോസ് അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഒരു ബുദ്ധിപരമായ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമല്ല, മറിച്ച് ക്രിസ്തു നൽകിയ കൃപ നിമിത്തം പൗലോസ് കൊരിന്ത് സഭയെ തൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. 13 മുതലുള്ള വാക്യങ്ങൾ ഭിന്നതകളുടെ അർത്ഥശൂന്യതയെ വളരെ വ്യക്തമായി ഇവിടെ വരച്ചു കാട്ടുന്നു. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ, വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. അതിൽ പൗലോസിൻ്റെ ഒരു അത്ഭുതം അല്ലെങ്കിൽ വളരെ ജിജ്ഞാസ ആ ചോദ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തേതിൽ ഗൗരവപൂർണമായ പ്രതികരണം നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട് കാരണങ്ങളാൽ അപ്പോസ്തലന്മാരുടെ പേരിലുള്ള പാർട്ടി ഭിന്നതകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നു. കാരണം ക്രിസ്തുവാണ് അവർക്കായി ക്രൂശിക്കപ്പെട്ടത്, അല്ലാതെ അപ്പോസ്തലന്മാരായ പൗലോസോ കേഫാവോ അപ്പല്ലോസോ അല്ല. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവർ സ്നാനം സ്വീകരിച്ചത്, അല്ലാതെ അപ്പോസ്തലന്മാരുടെ ആരുടെയും നാമത്തിൽ അല്ല. എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്തോസിനെയും ഗ്രായോസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫനാസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കാൻ അല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വൃത്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ്. ഇവിടെ പൗലോസിൻ്റെ പ്രസ്താവന വളരെ ആകർഷിക്കുന്നതാണ്. പൗലോസ് ജലസ്നാനത്തിന് എതിരായി സംസാരിക്കുകയല്ല, പ്രത്യുത ജലസ്നാനത്തിന് പ്രത്യേക ശക്തി ഉണ്ടെന്നോ അതിനാൽ രക്ഷ സാധ്യമാണെന്നോ എന്ന് ചിന്തിക്കാതിരിക്കുവാനാണ് ജലസ്നാനത്തെ പരാമർശിച്ച് എഴുതിയിരിക്കുന്നത്. അത് വലിയ പദവിയായി കണക്കാക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്തവരെ സ്നാനപ്പെടുത്തി അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയും അതിൽ പുകഴുന്നവരുമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ അത്രേ സ്നാനപ്പെടുത്തുന്നത്. സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ എളുപ്പപ്പെട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തണം. പൗലോസ് സ്നാനപ്പെടുത്തിയ ചില വ്യക്തികളുടെ പേര് താനിവിടെ വളരെ എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗായോസ് പൗലോസിൻ്റെ ഒരു ആതിഥേയനായിരുന്നു. റോമാ ലേഖനം 16:23. ക്രിസ്പോസ് കൊരിന്ത്യയിലെ ഒരു പള്ളിപ്രമാണിയായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 18:8. അടുത്തായി പറയുന്നത് സ്തേഫനാസിൻ്റെ കുടുംബത്തെ പറ്റിയാണ്. അഖായിലെ ആദ്യ ഫലമായിരുന്നു സ്തേഫനാസ്. ഫോർത്തനാത്തോസിനോടും അവായിക്കോസിനോടും കൂടെ കോരിന്തരുടെ എഴുത്തുമായി സ്തെഫനാസ് പൗലോസിനെ കാണുവാൻ എഫേസോസിലേക്ക് വരുന്നു. 1 കൊരിന്ത്യർ 16:17. താൻ സ്നാനപ്പെടുത്തിയ മറ്റാരെയെങ്കിലും വിട്ടുപോയോ എന്ന് സംശയിച്ചുകൊണ്ട് ഇത്രയും പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. തൻ്റെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിച്ചത് വാക്ചാതുര്യത്തോടെ അല്ല എന്ന് പറയുന്നു. ലൗകിക ജ്ഞാനത്തിൻ്റെ ഭാഷ എന്ന തർജ്ജമ യോജിക്കുന്നതാണ്. പുതിയ വിവർത്തനത്തിൽ പാണ്ഡിത്യത്തിൻ്റെ ഭാഷ എന്നാണ് ചേർത്തിരിക്കുന്നത്. പൗലോസ് സ്നാപനത്തെ അല്ലെങ്കിൽ സ്നാനത്തെ തരം താഴ്ത്തുകയാണെന്നുള്ള വാദഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ പ്രത്യേക നിയോഗം ഊന്നി പറയുകയാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പൗലോസിന് ഉത്തമമായ ബോധ്യം ഇവിടെ പ്രകടമാക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കുവാൻ അഥവാ ക്രിസ്തുവിനെയും ക്രൂശിനെയും ചൂണ്ടിക്കാണിക്കുവാൻ പൗലോസ് എപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷം കേട്ടനുസരിക്കുന്നവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നു എന്ന് സാരം. 18-ാം വാക്യത്തിൽ നമുക്ക് പ്രകാരം വായിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടാൻ നമുക്കോ ദൈവിക ശക്തം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പല്ലോസ് കക്ഷിക്കാരാണ് ജ്ഞാനത്തിന് കൂടുതൽ ശക്തീകരണം നൽകിയതെന്ന ചിന്താഗതി ഉണ്ട്. ഇതിനെതിരായും പൗലോസിൻ്റെ പ്രതിപാദ്യത്തിൽ 3 പടികൾ ദൃശ്യമാണ്. ക്രൂശിൻ്റെ ക്രിസ്തുവിൻ്റെ വചനം ഒരു പുതിയ ജ്ഞാനമല്ല എന്നുള്ള പ്രസ്താവന. 18-ാം വാക്യം താഴെയുള്ള വാക്യങ്ങൾ, കോരിന്ത് സഭയുടെ പ്രത്യേക സ്വഭാവം ഇതിന് മതിയായ തെളിവാണ്. കോരിന്ത്യയിൽ അപ്പോസ്തലൻ പ്രസംഗിച്ച വിധവും ഇതിന് തെളിവാണ്. ഈ ഭാഗത്ത് ക്രൂശിൻ്റെ വചനം ഒരു പുതിയ ജ്ഞാനമല്ല എന്ന് പ്രസ്താവിക്കുന്നു. ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെട്ടവരെയും പാപികളെയും തമ്മിൽ വേർതിരിക്കുന്നു. ക്രൂശിൻ്റെ വചനത്തെ അനുസരിക്കാതെ ഭോഷത്വമായി ചിന്തിക്കുന്നവർക്ക് നാശം അനുഭവിക്കുന്നു. അനുസരിക്കുന്നവർക്കോ അത് ദൈവീക ശക്തിയായി തീരുന്നു. ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെട്ടവരെ ഭിന്നിപ്പിക്കുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ജീവങ്കിൽ നിന്ന് ജീവങ്കിലേക്കും രക്ഷിക്കപ്പെടാത്തവർക്ക് മരണത്തിൽ നിന്ന് നിത്യമരണത്തിലേക്കുമുള്ള വഴിയാകുന്നു. 2 കൊരിന്ത്യർ 2:15-17 വാക്യങ്ങൾ, ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ഭോഷത്വമല്ല ജ്ഞാനം അത്രയാകുന്നു. ജ്ഞാനം എന്നുള്ളത് വെറും ഒരു ഉപദേശം മാത്രമല്ല, ദൈവത്തിൻ്റെ അതീതമായ കൃപ അല്ലെങ്കിൽ ശക്തിയാണ്. 19-ാം വാക്യം യെശയ്യാവ് 29:14 ഉദ്ധരണിയാണ്. യഹോവ ജാതികളുടെ ആലോചനയെ വൃദ്ധമാകുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാകുന്നു. ലൗകിക ജ്ഞാനം നശിച്ചു പോകുമെന്ന പൗലോസിൻ്റെ വാദം വളരെ ശക്തിയേറിയതാണ്. BC 701 അശൂർ രാജാവായ സെൻഹരീബ് യഹൂദയെ ആക്രമിച്ചപ്പോൾ ഈജിപ്തുമായി സഖ്യത്തിലേർപ്പെടുവാൻ ബുദ്ധിമാന്മാരായ പലരും രാജാവിനെ ഉപദേശിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രവാചകനായ യെശയ്യാവ് രാജാവിനെ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലം യഹൂദയ്ക്ക് വിജയം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ നിന്ന് കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് ഹെരോദാവിനെ അറിയിച്ചു. ലോക മനുഷ്യന്റെ ജ്ഞാനവും ബുദ്ധിയും വ്യർത്ഥമായി തീരുന്നു. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവജനം തങ്ങളുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ദൈവശക്തിയും ദൈവികളും വെളിപ്പാടും നഷ്ടപ്പെടുത്തുമ്പോൾ അവരുടെ ജ്ഞാനം നാശകാരണമായി തീരുകയും അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയും ചെയ്യും. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് രാജാവട്ടാരത്തിൽ വന്നപ്പോൾ അത് വലിയൊരു വിപത്തിൻ്റെ വഴിയായി തീർന്നു. ഇത് കേട്ടപ്പോൾ ഹെരോദാവും യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി. അവർ ജ്ഞാനികളാണ്, അവർക്ക് വചനം നിശ്ചയമില്ലാഞ്ഞിട്ടല്ല, പുരോഹിതന്മാർക്ക് നല്ല നിശ്ചയമുണ്ട്. അവർ പറഞ്ഞു, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിലെ മേയ്പ്പാടുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവരുടെ ജ്ഞാനം നശിച്ചു, അവരുടെ ബുദ്ധി ദുർബലമായിപ്പോയി. അവരുടെ ജ്ഞാനം കൊണ്ട് ആ ദേശത്തെ ഭയങ്കര ആപത്ത് നേരിട്ടു. ദേശത്തെല്ലാം വലിയ കരച്ചിലും നിലവിളിയും ഉണ്ടായി. 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെല്ലാം ഹേരോദാവിനാൽ കൊല്ലപ്പെട്ടു. മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും യഹൂദ മേധാവികൾക്ക് യേശുവിനെ കാണുവാനോ നമസ്കരിക്കുവാനോ കഴിയാതെ അവരുടെ ബുദ്ധി ദുർബലമായിപ്പോയി. ക്രിസ്തീയ ഉപദേശം അവർക്ക് വ്യർത്ഥമായിത്തീർന്നു. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ഇന്നും ദൈവം മാനുഷിക ജ്ഞാനത്തെ ദുർബലമാക്കുന്നു. പഴയ കാലത്തെന്ന പോലെ ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് തത്വജ്ഞാനികളെ സൂചിപ്പിക്കുന്നു. ശാസ്ത്രി യഹൂദന്മാരുടെ ഇടയിലെ ശാസ്ത്രിമാരെ പ്രദാനം ചെയ്യുന്നു. താർക്കികൻ ഈ രണ്ട് കൂട്ടത്തിലുള്ളവർ ഉൾപ്പെടും. ദ ഡിബേറ്റർ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നല്ല രക്ഷയുടെ സത് വർത്തമാനം ഘോഷിക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോക ജ്ഞാനത്താൽ ദൈവത്തെ അറിയിക്കൊണ്ട് രണ്ട് വിധത്തിൽ ഇത് വ്യാഖ്യാനിക്കാം. ദൈവത്തിൻ്റെ പ്ലാനിൽ ലോകം, അതായത് യഹൂദന്മാരും യവനന്മാരും അവരുടെ ജ്ഞാനത്താൽ, യഹൂദന്മാരുടെ ജ്ഞാനമായ ന്യായപ്രമാണത്താലോ യവനന്മാരുടെ ജ്ഞാനമായ തത്വജ്ഞാനത്താലോ ദൈവത്തെ അറിയുവാൻ ഇടയായില്ല. ഈ പ്രപഞ്ചത്തിലും അല്ലെങ്കിൽ ചരിത്രത്തിലും ന്യായപ്രമാണത്തിലും കൂടിയുള്ള ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൽ കൂടി യഹൂദന്മാർക്ക് ജ്ഞാനികൾക്കും ദൈവത്തെ അറിയുവാൻ സാധിച്ചില്ല. പ്രസംഗത്തിൻ്റെ ഘോഷത്വത്താൽ രക്ഷിപ്പാൻ ക്രൂശിൻ്റെ സന്ദേശത്തിലൂടെ മാനവജാതിയെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ വിദഗ്ധമായ പദ്ധതിയാണ് ഇവിടെ പ്രതിപാദ്യം ചെയ്യുന്നത്. ഇവിടെ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് സാത്താന്റെ അധികാര സീമയിലുള്ള ഭൗതിക ലോകം അഥവാ വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യർ എന്നർത്ഥമാണ് ഇവിടെയുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിലും ഈ പദം ഇതേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 22 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.